الحمد لله، الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا، وصلى الله على محمد وعلى آله وصحبه أجمعين. سنهم الله سهودري سهودر الماري، السلام عليكم ورحمة الله. പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം സൂറത്തു ആലി ഇമ്രാനിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 145 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഉഹദ് യുദ്ധ പശ്ചാത്തലമാണല്ലോ ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിക്കുന്നത്. ഉഹദ് യുദ്ധ പശ്ചാത്തലത്തിൽ ഉഹദിൽ പരാജയപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിന്റെ ആത്മവീര്യം വീണ്ടെടുക്കുവാൻ ഉതകുന്ന വചനങ്ങളാണ് ഇവിടെ അവതീർണമായത്. എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിക സമൂഹം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ ഇടയുണ്ട്. വ്യക്തിപരമായും കുടുംബപരമായും അതുപോലെ സാമൂഹികമായും ഒക്കെ ആദർശപരമായ നിലപാട് വെളിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ സമൂഹം സ്വീകരിച്ചേക്കാം, ചില സന്ദർഭങ്ങളിൽ സ്വീകരിക്കപ്പെടാതിരിക്കാം. ഭൗതികമായിട്ട് ചിലപ്പോൾ അത് തള്ളപ്പെടാം, പരാജയപ്പെട്ടു പോകാം. മറ്റു ചില സാഹചര്യങ്ങളിൽ സമൂഹം അത് ഏറ്റുവാങ്ങാം. ഏത് ഘട്ടത്തിലും ആദർശ സമൂഹം എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് പ്രധാനമാണ്. ഇവിടെ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ഘട്ടമുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന കുപ്രചരണമുണ്ടായി. അതിൽ വിശ്വാസി സമൂഹത്തിലെ പലരും അകപ്പെട്ടുപോയി. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്ലാം? ഇതെന്ത് പ്രവാചകനാണ്? കൊല്ലപ്പെടുന്ന പ്രവാചകനോ? അതിനാൽ നമുക്ക് തിരിച്ചു പോകാം പൂർവ്വമതത്തിലേക്ക് എന്നൊക്കെയുള്ള ദുർബലമായ ചില പ്രസ്താവനകൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായി. ദുർബല വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അള്ളാഹു തആല അതിന് മറുപടി പറയുകയായിരുന്നു കഴിഞ്ഞ ആയത്തുകളില്. പ്രത്യേകിച്ചും ഒടുവിൽ പറഞ്ഞത് മരണം നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ കയ്യിലാണ് അതിന്റെ അവധിയുള്ളത്. അതിനാൽ ആ വിഷയത്തിൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ടതില്ല. പടച്ചോൺ നിശ്ചയിച്ചാൽ അത് സംഭവിച്ചിരിക്കും. അതേപോലെ മറ്റൊരു കാര്യം പറഞ്ഞത് നിങ്ങളുടെ ലക്ഷ്യം ഭൗതികമാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും, ഇനി പാരത്രികമാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി വളരെ പ്രധാനമാണ്. ഉഹദിൽ ഭൗതിക താല്പര്യം പലരുടെയും മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു എന്നതിലേക്ക് സൂചന നൽകി. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളെ കഴിഞ്ഞു പോയ ആദർശ സമൂഹങ്ങളിലെ ത്യാഗികളായ പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചത് എങ്ങനെയാണ് എന്ന് അള്ളാഹു തആല ചുരുക്കി പറയുകയാണ്. ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. മറ്റു ധാരാളം സൂറകളിൽ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ പ്രതിസന്ധികളെ അതിജീവിച്ചത് എന്ന് അള്ളാഹു തആല 146 മുതലുള്ള ആയത്തുകളിൽ പരാമർശിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكأين من نبي قاتل معه ربيون كثير قاتل معه ربيون كثير فما وهنوا لما أصابه في سبيل الله فما وهنوا لما أصابه في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين فآتاهم الله ثواب الدنيا وحسن ثواب الآخرة والله يحب المحسنين. الله سبحانه وتعالى മുൻ പ്രവാചകന്മാരുടെയും അനുയായികളുടെയും സമീപന രീതികൾ, പ്രതിസന്ധികളെ അതിജീവിച്ച രീതികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രവാചകന്മാർ അനുയായികളോടൊപ്പം യുദ്ധം ചെയ്യേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായി. തിരിച്ചടികൾ അവർക്കുണ്ടായിട്ടുണ്ട്, പക്ഷേ ആ തിരിച്ചടികളൊന്നും അവരെ തളർത്തിയില്ല, അവർ കീഴടങ്ങിയതുമില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കുവിൻ, അയ്യ് എന്ന വാക്കിന് ഏത് എന്നാണ് അർത്ഥം. ക അയ്യ് എന്ന വാക്കിന് എത്രയെത്ര എന്നാണ് ആശയം. എത്രയെത്ര അല്ലെങ്കിൽ എത്രയോ, പെരുത്ത്, ധാരാളം എന്നൊക്കെയുള്ള ആശയമാണ്. ക അയ്യ് മിൻ നബിയിൻ, എത്രയെത്ര പ്രവാചകന്മാരാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. നമ്മുടെ ചിന്തകൾ അങ്ങോട്ട് കടന്നു പോകണം. 100,000-ൽ പരം പ്രവാചകന്മാരുടെ ത്യാഗനിർഭരമായ പ്രബോധന ജീവിത പശ്ചാത്തലത്തിലേക്ക്. എത്രയെത്ര നബിമാരാണ്. ഖാതല, അവർ യുദ്ധം ചെയ്തു. മഅഹു, അവരോടൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട്. ദിബ്ബിയൂൻ, ദിബ്ബിയുകൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. എത്രയെത്ര നബിയാണ് എന്ന് ഏക വചനത്തിലാ പ്രയോഗിച്ചത്. പക്ഷെ എത്രയെത്ര എന്ന് പറയുമ്പോൾ എത്രയെത്ര നബിമാരാണ് എന്ന ആശയം അവിടെ വരുന്നുണ്ട്. എന്നാൽ വാചകം ഏകവചനത്തിലാണ് സൂചന നൽകുന്നത് എന്നതിനാലാണ് മഅഹു, അദ്ദേഹത്തോടൊപ്പം. ഖാതല, യുദ്ധം ചെയ്തു. മഅഹു, അദ്ദേഹത്തോടൊപ്പം. റിബ്ബിയൂന കഥീർ, ധാരാളം റിബ്ബികൾ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താണ് റിബ്ബി? ദൈവഭക്തൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ബഹുവചനമാണ് റിബ്ബിയൂൻ എന്ന പ്രയോഗം. ദൈവഭക്തന്മാർ, ദൈവദാസന്മാർ അവരോടൊപ്പം യുദ്ധം ചെയ്തു. ഫമാ വഹനു ലിമ അസാബഹു, എന്നിട്ട് എന്തായിരുന്നു റിസൾട്ട്? അവർ ചില ഘട്ടങ്ങളില് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഫമാ വഹനു, ഫമാ അപ്പോൾ ഇല്ല, വഹനു അവർ ദുർബലരായിട്ടൊന്നുമില്ല, അവർ ഭീരുക്കളായിട്ടില്ല. ലിമാ അസാബഹും, ലിമാ ഒന്നുകൊണ്ട്, അസാബഹും അവരെ ബാധിച്ചതിനാൽ, അവരെ ബാധിച്ച വിപത്തുകൾ കാരണം. അസാബ പറയുമ്പോൾ അതിലൊരു മുസീബത്തിന്റെ സൂചനയുണ്ട്. അവരെ ബാധിച്ച വിപത്തുകളിൽ, പരാജയങ്ങളിൽ അവർ ഒരിക്കലും ഭീരുക്കളായില്ല. ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ അവരെ ഭീരുക്കളാക്കിയില്ല. വമാ ളഅഫു, ളഅഫ മാത്രമല്ല, അവർ ദുർബലരായിട്ടുമില്ല. വമാ ളഅഫു, വമസ്തഖാനു, ഇസ്തഖാന കീഴടങ്ങി, ശത്രുക്കൾക്ക് മുമ്പിൽ അവർ കീഴടങ്ങിപ്പോയിട്ടുമില്ല. വല്ലാഹു യുഹിബ്ബു സാബിരീൻ, അള്ളാഹു സുബ്ഹാനഹു തആല സാബിറുകളെ, ക്ഷമാലുക്കളെ, സ്ഥൈര്യം അവലംബിക്കുന്നവരെ, സഹനം അവലംബിക്കുന്നവരെ സ്നേഹിക്കുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് സൂക്തം സമാപിക്കുന്നത്. അതിനാൽ സാബിറുകളായിട്ട് മാറണം എന്നർത്ഥം. വക അയ്യിമിൻ നബിയിൻ, എത്രയെത്ര നബിമാരാണ്. ഖാതല മഅഹു റിബ്ബിയൂന കസീർ, ധാരാളം ദൈവഭക്തന്മാർ അവരോടൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട്. ദീനിന്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹു തആല സാക്ഷ്യപ്പെടുത്താൻ. ഇപ്പൊ റിബ്ബിയ് നേരത്തെ 79-ാമത്തെ ആയത്തിൽ റബ്ബാനി വന്നത് ഓർക്കുന്നില്ലേ? കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനികളാകുവിൻ, ദൈവഭക്തരാകുവിൻ എന്ന പ്രയോഗം വന്നിരുന്നു. ഹീബ്രുവിൽ നിന്നാണ് റബ്ബി എന്ന പ്രയോഗം അറബി ഭാഷയിലേക്ക് വന്നത് എന്നാണ്. റബ്ബികൾ, ജൂത പുരോഹിതന്മാർ, അവരെ ഉദ്ദേശിച്ചാണ് റബ്ബികൾ എന്ന് പറയുന്നത്. റബ്ബ്, റബ്ബി, റബ്ബാൻ, റബ്ബാനി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ക്രൈസ്തവ പുരോഹിതന്മാരിൽ റമ്പാൻ എന്നൊരു പദവി ഉണ്ട്. അപ്പൊ അതൊരു പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. എല്ലാം അസിൽ റബ്ബിൽ നിന്നാണ്, റബ്ബ് എന്ന പദവുമായിട്ടാണ് അറബി ഭാഷയിൽ ഇതിന് ബന്ധം. പരിപാലകൻ, രക്ഷാധികാരി, നാഥൻ, പരിശീലകൻ, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു. ആത്മീയ പരിപാലകൻ എന്ന് നമുക്ക് റബ്ബി എന്ന വാക്കിന് ആശയം പറയാം. ദൈവ സാമീപ്യമുള്ള, ദൈവദാസൻ, ഭക്തൻ എന്നൊക്കെയുള്ള ആശയങ്ങൾ ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിച്ച് പ്രവാചകന്മാരെ പിൻപറ്റി ജീവിച്ചു കൊണ്ടിരുന്ന ദൈവദാസന്മാരാണ് ഉദ്ദേശം. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫമാ വഹനു ലിമാ അസാബഹും, അവർക്ക് സംഭവിച്ച വിപത്തുകളിൽ, മുസീബത്തുകളിൽ അവരൊരിക്കലും ഭീരുക്കളായി പോയില്ല. വഹൻ എന്നർത്ഥം നേരത്തെ വന്നതാണ്, 139-ൽ തൊട്ട് മുമ്പ്. വലാ തഹിനു എന്ന പ്രയോഗം ഓർക്കുന്നില്ലേ? വലാ തഹിനു, നിങ്ങൾ ദുർബലരാകരുത്, ഭീരുക്കളായി മാറരുത് എന്ന് പറയുന്നു. വഹൻ എന്ന വാക്കിന് ദൗർബല്യം എന്നാണ് പൊതുവെ നമ്മൾ മലയാളം പറയുക. അത് ഏതൊക്കെ നിലയിലാണ്? ഒന്ന്, ശാരീരിക ദൗർബല്യം, ശാരീരികമായ ക്ഷീണം, മാനസികമായ ക്ഷീണം. അതുപോലെ തന്നെ അയാൾക്ക് എന്തോ ചില ദൗർബല്യങ്ങളുണ്ട് എന്ന് സ്വഭാവദൂഷ്യവുമായി ബന്ധപ്പെട്ട് പറയില്ലേ, ദൗർബല്യം, വീക്ക്നെസ് അല്ലെ, പുകവലി, അതെന്റെ ഒരു വീക്ക്നെസ് ആണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് സ്വഭാവ ദൂഷ്യങ്ങൾക്കും വഹൻ എന്ന പ്രയോഗം നടത്തും. ഇവിടെ ആവശ്യത്തിൽ കവിഞ്ഞ ഭയമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഭൗതിക വിഭവങ്ങളോടുള്ള ആർത്തിയെയും വഹൻ എന്ന് പ്രയോഗിക്കും. വമാ ലഅഫു, പിന്നെ പറയുന്നത് എന്താണ്? ലഅഫു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോരാട്ട വീര്യം ക്ഷയിച്ചു പോവുക, പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോവുക, ആത്മവീര്യം ചോർന്നു പോവുക എന്ന അവസ്ഥയാണ്. അപ്പൊ അവരെ ദൗർബല്യങ്ങൾ ബാധിച്ചില്ല, അതുപോലെ ഭീരുത്വം ബാധിച്ചില്ല. വമസ്തഖാനു, ഇസ്തഖാന, സുക്കൂൻ എന്ന വാക്കുണ്ടല്ലോ, അടക്കം, നിശ്ചലം എന്നൊക്കെയുള്ള ആശയമാണ് അതിലുള്ളത്. അതിൽ നിന്നാണ് ഇസ്തഖാനയുടെ പ്രയോഗം ഉണ്ടാവുന്നത്. അഥവാ കീഴടങ്ങുക, കീഴൊതുങ്ങുക, മറ്റുള്ളവർക്ക് മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കേണ്ടി വരിക എന്ന ആശയം ഉൾക്കൊള്ളുന്നു. കർമ്മധീരതനാവേണ്ട, ചടുലമായിട്ട് പ്രതികരിച്ച് ഇടപെടേണ്ട സന്ദർഭങ്ങളിൽ ഒരാൾ അങ്ങേയറ്റം നിഷ്ക്രിയനായിട്ട് മാറുമ്പോൾ, നിശ്ചലനായിട്ട് മാറുമ്പോൾ, ഒരു നിസ്സംഗമായ ഭാവത്തോടുകൂടി നിൽക്കുമ്പോൾ, അതാണ് ഇസ്തഖാന. അപ്പൊ ഇവിടെ ശരിക്കും അയാൾ അടിയറവ് പറയുകയാണ്. ശത്രുക്കൾക്ക് മുമ്പിൽ, പ്രതിയോഗികൾക്ക് മുമ്പിൽ വീര്യം നഷ്ടപ്പെട്ട്, ശൗര്യം നഷ്ടപ്പെട്ട് അടിയറവ് പറയേണ്ടി വരുന്ന അവസ്ഥയാണ് ഇസ്തഖാന എന്ന് മനസ്സിലാക്കാം. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഫമാ വഹനു, വമാ ലഅഫു, വമസ്തഖാനു. ഒരു വിധത്തിലും അവർ മാനസികമായോ ശാരീരികമായോ അവരുടെ സംവിധാനങ്ങളിലോ ആദർശപരമായോ ഒന്നും മറ്റൊരാൾക്ക് കീഴൊതുങ്ങാൻ അവർ സന്നദ്ധരായിട്ടില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? വല്ലാഹു യുഹിബ്ബു സാബിരീൻ, അള്ളാഹു സാബിറുകളെ സ്നേഹിക്കുന്നു എന്നാണ്. കേവലം ഒരു ഇഷ്ടമല്ല അത്, സ്നേഹം എന്ന് പറയുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച അതിവൈകാരികമായ അനുഭൂതിയല്ലേ? വിശ്വാസികൾ അങ്ങനെയല്ലേ പടച്ചവനോട്? വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ല, പടച്ചവനെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹം അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറുക എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിനെ സ്വന്തത്തെ വിട്ടുകൊടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഗുരുതരമായ സാഹചര്യം മുൻനിർത്തിയിട്ട് അള്ളാഹു പറയുന്നു, അള്ളാഹു യുഹിബ്ബു സാബിരീൻ എന്ന്, അള്ളാഹു സാബിറുകളെ സ്നേഹിക്കുന്നു. സബറിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ക്ഷമ; രണ്ട്, സഹനം; മൂന്ന്, സ്ഥൈര്യം. ഈ മൂന്ന് ആശയങ്ങളും ചേരുമ്പോഴാണ് സബർ എന്ന വാക്കിന് മലയാളത്തിൽ നമുക്ക് അല്പമെങ്കിലും ഒരു ആശയം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്. കരുത്തുണ്ടായിട്ടും തിരിച്ചടിക്കാതിരിക്കൽ ക്ഷമയാണ്.
അതുപോലെ വിപത്തുകൾ വരുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് സഹിക്കുക എന്നത് സബ്റാണ്. അതേപോലെ തന്നെ അതിനും അപ്പുറം ആണ് ഏത് പ്രതിസന്ധിയിലും ഒരു നിലപാടിൽ ഉറച്ച് സ്ഥൈര്യത്തോടുകൂടി നിലകൊള്ളുക പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അത് സബ്റാണ്. ഈ മൂന്ന് ആശയങ്ങളും ഉൾക്കൊള്ളുന്ന പരാമർശമാണിത് എന്ന് മനസ്സിലാക്കണം. എങ്ങനെയായിരിക്കും അവര് ഈ ഒരു കരുത്ത് ആർജിച്ചത്? ഈമാനിന്റെ പിൻബലത്തിൽ തന്നെയാണ്. പടച്ചതമ്പുരാന്റെ മുമ്പിൽ മാത്രമാണ് അവർ അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ സങ്കടങ്ങൾ ബോധ്യപ്പെടുത്തിയത്. അങ്ങനെയാണ് അവർ ആത്മവീര്യം ആർജിച്ചിരുന്നത് എന്നുകൂടി നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആയത്തുകൾക്കിടയിൽ ചില സന്ദർഭങ്ങളിൽ പാരായണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ അഥവാ ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കാൻ ഇടയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ആ നിലക്കുള്ള ഒരു ചോദ്യം ഉന്നയിച്ചു. 145-ാമത്തെ ആയത്തില് നുക്തിഹി മിൻഹ, നുക്തിഹി അവിടെ ഹ ഉണ്ടല്ലോ, ഹ ഉൽ ദമീർ എന്നാണ് അതിന് പറയാം. നുക്തി നാം നൽകും, ഹി അവന് നാം നൽകും. അത് കഴിഞ്ഞിട്ട് ഒരു ചിഹ്നം കാണുന്നില്ലേ, ഇങ്ങനെ നീളത്തിലൊരു ചിഹ്നം എഴുതിയിട്ടുണ്ട്. അത് ശരിക്കും യാഇനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ്. നുക്തിഹി മിൻഹ, അവിടെ ഹ എന്ത് ചെയ്യണം, അല്പം ഒന്ന് നീട്ടിക്കണം, കൊടുക്കണം. നുക്തിഹി മിൻഹ എന്നാണ് പാരായണം. കാരണം ആ ഹാഇന് കസ്ര വന്നിരിക്കുന്നു, ഹർക്കത്ത് വന്നിരിക്കുന്നു. അതിന് തൊട്ട് മുമ്പുള്ളതിനും ഹർക്കത്താണ്. അങ്ങനെ വരുമ്പോഴാണ് ഹാ നീട്ടുന്നത്. എന്നാൽ തൊട്ട് മുമ്പ് സുക്കൂനാണെങ്കിൽ നീട്ടേണ്ടതില്ല. ഉദാഹരണം മിൻഹു, മിൻഹു, ഹു എന്ന് മുറിച്ചു വായിക്കണം. അങ്ങനെയാണ് അതുപോലെയുള്ള ചില സന്ദർഭങ്ങൾ അങ്ങനെയാണ് വായിക്കേണ്ടത്. മിൻഹു, ബിഹി, ബിഹി, അവിടെ എങ്ങനെയാണ് ബിഹിന്ന് അല്പം നീട്ടി വായിക്കണം. കാരണം ഹിയുടെ തൊട്ട് മുമ്പ് ഹർക്കത്താണ്, കസ്റാണ് എന്ന് വരുമ്പോൾ. അപ്പൊ ഇവിടെ അല്പം ഒന്ന് നീട്ടി വായിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മുകളില് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്ന ആയത്തുണ്ടല്ലോ, 144-ാമത്തെ ആയത്തില് അഫ ഇം മാത്ത, അവിടെ ഒരു യാ കൂടുതൽ വന്നു. അഫ ഇൻ, ഇൻ എന്ന് എഴുതേണ്ടത് ഈ കഴിഞ്ഞിട്ട് യാവും നൂനും എഴുതിയിട്ടുണ്ട്. അവിടെ എങ്ങനെ ഓത, അഫ ഇം മാത്ത, അങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. അത് എഴുത്തിൽ വന്ന ഒരു കൂടുതലായി വന്ന അക്ഷരമാണ് എന്ന് മനസ്സിലാക്കുക. ആശയത്തിൽ വ്യത്യാസമില്ല. പാരായണത്തിലും അഫ ഇമ്മത എന്ന് തന്നെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഈ വിശ്വാസികൾ പ്രവാചകന്മാരോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗനിർഭരമായ സമർപ്പണത്തിന് സജ്ജരായിട്ട് രംഗത്ത് വന്ന ആ കാലഘട്ടത്തിലെ സത്യവിശ്വാസികളുണ്ടല്ലോ, അവർക്ക് പരാജയങ്ങളും വിപത്തുകളും ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോ അവരെന്ത് സമീപനമാണ് സ്വീകരിച്ചത്? ഇപ്പൊ ഉഹദില് പരാജയമുണ്ടായപ്പോ പലരും പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്നു അല്ലേ, ഇത് യഥാർത്ഥ പ്രവാചകനാണോ അല്ലേ എന്നുള്ള ചർച്ച ഉണ്ടാകുന്നു. നമുക്ക് പൂർവിക മതം തന്നെയാണ് നല്ലത്, അങ്ങോട്ട് തിരിച്ചു പോകാമെന്ന് പറയുന്നു. നമുക്ക് അബൂ സുഫിയാനോട് അഭയം തേടിയാലോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ പെട്ടെന്ന് ദുർബലരായി. അതുപോലെ അവർ പരസ്പരം പഴിചാരാൻ തുടങ്ങി. അന്ന് ആ വിശ്വാസികളും പ്രവാചകന്മാരും എന്ത് സമീപനം സ്വീകരിച്ചത്? അവര് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥനാ നിരതരായി മാറുകയാണ് ചെയ്തത്. അതാണ് അടുത്ത ആയത്ത് സൂചിപ്പിക്കുന്നത്. 147-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. വമാക്കാന കൗലുഹും ഇല്ലാ അംഖാലു, വമാക്കാന ആയിരുന്നില്ല, കൗലുഹും അവരുടെ വാക്ക്. ഇവിടെ കൗല് ദുആ ആണ്, പ്രാർത്ഥനയാണ്. വമാക്കാന കൗലുഹും അവരുടെ പ്രാർത്ഥന ആയിരുന്നില്ല, ഇല്ലാ അൻ കാലു അവർ പറഞ്ഞു എന്നതല്ലാതെ. ഇല്ലാ അല്ലാതെ, അൻ എന്തെന്നാൽ, കാലു അവർ പറഞ്ഞു. വമാക്കാന കൗലുഹും ഇല്ലാ അൻ കാലു അവർ പറഞ്ഞു, പറഞ്ഞു എന്നതല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥന ഇത്രമാത്രമായിരുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. എന്താ അവര് ആ പരാജയത്തിന്റെ, മുസീബത്തിന്റെ, പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പ്രാർത്ഥിച്ചത്? റബ്ബന, ഞങ്ങളുടെ നാഥ, യഗ്ഫിർ ലന ദുനൂബന, യഗ്ഫിർ, നീ പൊറുക്കണം, ലന ഞങ്ങളോട്, ദുനൂബന ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബെ. ഇസ്രാഫ് അതിരുകവിയൽ, പരിധി ലംഘിക്കൽ, ഇസ്രാഫന ഞങ്ങളുടെ അതിരുകവിച്ചലും ഫി അംരിന ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സംഭവിച്ചു പോയ അതിരുകവിച്ചലുണ്ടല്ലോ അതും യഗ്ഫിർ ലനാ നീ ഞങ്ങളോട് പൊറുക്കണം റബ്ബേ. വസബ്ബിത് അഖ്ദാമന സബ്ബത ഉറപ്പിച്ചു നിർത്തി. വസബ്ബിത് അടിയുറപ്പിച്ചു നിർത്തണമേ. അഖ്ദാമന കദം പാദം. അഖ്ദാമന ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണം. നിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ. വൻസുർന അതോടൊപ്പം ഉൻസുർ നീ സഹായിക്കണം. നാ ഞങ്ങളെ അലൽ ഖൗമിൽ കാഫിരീൻ സത്യനിഷേധികൾക്കുമേൽ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾക്ക് നീ വിജയം അരുളണമേ. എത്ര കാര്യങ്ങളാ പറഞ്ഞത്? നാല് കാര്യങ്ങളാണ് അവരിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെ. ഒന്നാമത്തേത് റബ്ബൻ അഗ്ഫിർ ലനാ ദുനൂബന, ഇത് നമുക്ക് സുപരിചിതമാണ്. പടച്ചോനെ ഞങ്ങളുടെ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. രണ്ടാമത്തേത് ഇസ്രാഫന ഫി അംരിന, ഇസ്രാഫ് അതിരുകവിയല്, അമ്ര കാര്യം ഞങ്ങളുടെ ഇടപെടലുകൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ അതിലൊക്കെ സംഭവിച്ചിരിക്കാവുന്ന അതിരുകവിച്ചൽ എന്നാണ് ഇസ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഇസ്രാഫ് എന്ന് പറയുമ്പോ എന്താണ്, ധൂർത്തിനെയാണ് പൊതുവെ നമ്മൾ ഇസ്രാഫ് എന്ന് പറയാം അല്ലെ. ദുർവ്യയം അല്ലെങ്കിൽ അമിതത്വം എന്ന നിലക്ക് ഇസ്രാഫ് എന്ന വാക്ക് ഉപയോഗിക്കും. ഖുർആൻ തന്നെ വകുലു വശ്റബു വലാത്തു സിരിഫു എന്ന് പ്രയോഗിച്ചു. നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, വലാത്തു സിരിഫു നിങ്ങൾ അതിരു കവിയാതിരിക്കുവിൻ, അമിതത്വം പ്രകടിപ്പിക്കാതിരിക്കുവിൻ എന്ന്. അല്ലദീന അസ്റഫു അലാ അംഫുസീം എന്നൊരു പ്രയോഗമുണ്ട് സൂറത്തു സുമറില് അല്ലെ. സ്വന്തത്തോട് അതിരു കവിഞ്ഞ നിലപാട് സ്വീകരിച്ച അഥവാ അതിക്രമം ചെയ്തു പോയ എന്നാണ്. ഇസ്രാഫിന്റെ പൊതുവായ ഒരു അവസ്ഥ, സ്വന്തം നിലയിൽ അത് കുറ്റകരമായ കാര്യമായിരിക്കില്ല. ഒരു കാര്യം അത് സ്വന്തം നിലയിൽ കുറ്റകരമല്ല, എന്നാൽ പരിധി വിടുമ്പോ അതിക്രമമായിട്ട് മാറുന്നു. ഇപ്പൊ ഭക്ഷണം കഴിക്കൽ കുറ്റമാണോ? അനുവദനീയമായ കാര്യമാണ്. പക്ഷെ ഒരാൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു, വയറ് പൊട്ടുന്ന രൂപത്തിൽ കഴിച്ചാലോ? അത് ഇസ്രാഫായി. ഭക്ഷണം നൽകൽ കുറ്റമാണോ? പുണ്യകരമാണ് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കല് അല്ലെ. അത്യമോ താഴം നിങ്ങൾ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. പക്ഷെ അമിതമായിട്ട് മനുഷ്യനെ തിന്നാൽ തീരാത്ത വിഭവങ്ങളുടെ സമൃദ്ധി അങ്ങനെ കൊണ്ടുപോയി കൊട്ടിക്കളയാണ്, അവസാനം കളയുകയാണ്, അതെന്തായി? അത് ഇസ്രാഫായി. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. വീട് അത്യാവശ്യമാണ്, പക്ഷേ അത് അമിതമായ ആഡംബരങ്ങളാകുമ്പോഴോ? അത് ഇസ്രാഫായി. അപ്പൊ ശരിക്കും അനുവദനീയമായ കാര്യങ്ങൾ അമിതമായ രൂപത്തിൽ ഒരാൾ ചെയ്യുമ്പോൾ അത് ഇസ്രാഫ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ നിലപാടുകളിലും കർമ്മങ്ങളിലൊക്കെ സംഭവിക്കും. എല്ലാ വിഷയങ്ങളിലും അതിരു കവിഞ്ഞ നിലപാടുകൾ സംഭവിക്കരുത് എന്നാണ്. ഇസ്രാഫനാഫി അംരിന, അതുകൊണ്ട് ഞങ്ങളുടെ നിലപാടുകളിൽ എവിടെയെങ്കിലും ഇസ്രാഫ് സംഭവിച്ചു പോയെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റബ്ബേ എന്നാണ് രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തേത് വസബ്ബിത് അഖ്ദാമന സബ്റൻ, പടച്ചോനെ ഞങ്ങളുടെ പാദങ്ങളെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഉറപ്പിച്ചു നിർത്തണം. നിങ്ങളുടെ കാലുകൾ ഇളകിപ്പോവാണ്, മനസ്സ് പതറിപ്പോവുകയാണ്, അതിനാൽ പരീക്ഷണ ഘട്ടത്തെ മറികടക്കാനുള്ള കരുത്തുക പടച്ചോനെ. വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, അതോടൊപ്പം സത്യനിഷേധികൾക്കുമേൽ ഞങ്ങൾക്ക് നീ സഹായിക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥനകളിൽ മൂന്നെണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചോ. ആദ്യത്തെ മൂന്നും സ്വന്തത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ആത്മവിചാരണയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രാർത്ഥനയാണത് എന്ന് കാണാം. അപ്പൊ പരാജയം സംഭവിക്കുമ്പോ ഉഹദിൽ പറഞ്ഞല്ലോ, അവർ പരസ്പരം പഴിചാരുകയാണ്, അതല്ലെങ്കിൽ ദീന് ശരിയല്ല, പ്രവാചകൻ ശരിയല്ല എന്ന് പറഞ്ഞ് ദീനിൽ നിന്ന് രാജിവെക്കാൻ ഒരുങ്ങാണ്. അതേസമയം അവര് സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്റെ ഭാഗത്ത് വല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അത് അന്വേഷിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, ഈ പ്രതിസന്ധികളുടെ മർമ്മം നമ്മൾ അന്വേഷിക്കേണ്ടത് എവിടെയാ? നമ്മുടെ അകത്ത് തന്നെയാണ്. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ. നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകളില്, നൂഹ് അലൈഹിസ്സലാം സമൂഹത്തോട് ആവശ്യപ്പെടുന്ന അഭ്യർത്ഥനകളിൽ നമുക്ക് കാണാം, നിങ്ങൾ പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചെയ്യും, അവനെല്ലാം പൊറുക്കുന്നവനല്ലേ, അപ്പോ അവൻ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരും, നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരും എന്ന് പറയുന്നു. സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഈ കോവിഡ് കാലവും അതുപോലെ തന്നെ ഈ വർഷകാലവും അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും മുൻനിർത്തിയിട്ട് സ്വന്തത്തിലേക്ക് തിരിയുകൊണ്ടിരിക്കണം. അതായിരുന്നു ആദ്യകാല വിശ്വാസികൾ ചെയ്തത്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ അവർ സ്വന്തത്തിലേക്ക് തിരിഞ്ഞ് ആത്മവിചാരണ നടത്തിയിട്ടാണ് പടച്ചവനോട് തേടി, പടച്ചവനെ ഞങ്ങൾക്ക് സംഭവിച്ച വല്ല തെറ്റുകൊണ്ടോ ആണെങ്കിൽ പൊറുക്കണേ റബ്ബെ, ഞങ്ങളുടെ അതിരുകവിച്ചലാണെങ്കിൽ അതും വിട്ടുവീഴ്ച ചെയ്തു തരണേ റബ്ബെ, ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ, ഈ വഴിയിൽ നിന്ന് ഞങ്ങൾ വഴി തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ബേജാറാവുകയാണ് റബ്ബെ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം വൻസുന്ന അലൽ ഖൗമിൽ കാഫിരീൻ, ഞങ്ങളുടെ ദൗത്യമുണ്ടല്ലോ, ദൗത്യമാർഗത്തിൽ നിന്റെ സഹായം ഉണ്ടാകണമേ എന്നുകൂടി അവര് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഈ സൂറയിൽ നമ്മൾ ധാരാളം പ്രാർത്ഥനകൾ പഠിച്ചു പോകുന്നുണ്ട്. അതിനാൽ ആ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രത്യേകം നോട്ടിൽ എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ആയത്ത് 8-9 റാസിഖൂന ഫിൽ ഇൽമിന്റെ പ്രാർത്ഥനയായിരുന്നു. ആയത്ത് 16 മുത്തഖീങ്ങളുടെ പ്രാർത്ഥനയാണ്. ആയത്ത് 35 ഇമ്രത്തു ഇമ്രാന്റെ പ്രാർത്ഥനയാണ്. ആയത്ത് 38 സക്കരിയ അലൈഹിസ്ലാമിന്റെ പ്രാർത്ഥനയാണ്. ആയത്ത് 53 ഹവാരികളുടെ പ്രാർത്ഥനയാണ്. ആയത്ത് 147 അഥവാ ഈ ആയത്ത് നബിമാരുടെയും ഭക്തരുടെയും പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ചേർത്ത് വെക്കണം. അതിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗപ്പെടുത്തേണ്ട പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യണം. അതേപോലെ ഈ സൂറ സമാപിക്കുന്നത് ഇന്നഫി ഖൽഖി സമാവാത്തി മുതൽക്ക് അങ്ങോട്ട് വീണ്ടും പ്രാർത്ഥനകൾ വരുന്നുണ്ട്. അതിനാൽ ഈ സൂറയിലെ പ്രാർത്ഥനകൾ ആരുടെ പ്രാർത്ഥനയാണ്, പ്രാർത്ഥന എന്താണ് എന്ന് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുകൂടി ഈ വേളയിൽ ഉണർത്താണ്. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വ ഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിലകൊണ്ടപ്പോ എന്താണ് അവർക്ക് കിട്ടിയത്? ഫആതാഹുമുല്ലാഹു സവാബ ദുനിയ വഹുസ്ന സവാബിൽ ആഖിറ. അപ്പോൾ തന്നെ, അതിനാൽ നൽകി ഹും അവർക്ക് അള്ളാഹു താല നൽകി. എന്താ നൽകിയത്? സവാബ ദുനിയ, ഐഹികമായ പ്രതിഫലം. ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു താല അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തു. വഹുസ്ന, എത്ര നല്ലതാണ്, എത്ര ഉത്കൃഷ്ടമാണ്. സവാബിൽ ആഖിറ, പരലോക പ്രതിഫലം അതിനേക്കാളും എത്രയോ ഉത്കൃഷ്ടമാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു തആല മുഹ്സിനുകളെ ഏറെ സ്നേഹിക്കുന്നു. കണ്ടോ പ്രാർത്ഥനയുടെ ഉത്തരം. നമ്മൾ പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ല എന്ന് കരുതും, അങ്ങനെയല്ല. പടച്ച തമ്പുരാൻ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്നുണ്ട്. അത് ചിലപ്പോ പ്രത്യക്ഷത്തിലായിരിക്കും, ചിലപ്പോ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഏതായാലും അള്ളാഹുവിനോടാണല്ലോ ഞാൻ തേടുന്നത്, അതിന്റെ മനസ്സമാധാനം നമുക്ക് നമ്മൾ ഓരോരുത്തർ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പടച്ചവനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, എല്ലാം കേൾക്കുന്നവനാണ് അവൻ, അവന്റെ മുമ്പിൽ ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു, അതിന് പരിഹാരം ഉണ്ടാകും എന്ന ആത്മവിശ്വാസം അതിൽ വളരെ പ്രധാനമാണ്. മാനസികമായ കരുത്ത്, അത് നൽകുന്ന ശാന്തത വളരെ പ്രധാനമാണ്. അതിലുപരിയായിട്ട് ഇഹലോകത്ത് തന്നെ ചിലപ്പോൾ അള്ളാഹു തആല ഭൗതിക വിഭവങ്ങൾ നൽകിയിട്ട് തന്നെ നമ്മെ സഹായിക്കും. അങ്ങനെ സംഭവിച്ചല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനും. ആ നാട് തന്നെ കീഴ്പ്പെട്ടു, പിന്നീട് ലോകത്തോളം ഇസ്ലാം വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ നിലയില് ഫആതാഹുമുല്ലാഹു സവാബ ദുനിയ, എന്നിട്ടാ പറയുന്നത് വഹുസ്ന സവാബിൽ ആഖിറ, പരലോകത്താണെങ്കിലോ ഉത്കൃഷ്ടമായ പ്രതിഫലങ്ങൾ അവരെ കാത്തിരിക്കുന്നു. അത് അതിന്റെ പ്രത്യേകത എന്താണ്? അത് ശാശ്വതമാണ്, നിത്യമായി നിലനിൽക്കുന്നവയാണ് എന്നതാണ് അവയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ ആ അനുഗ്രഹങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയിലൊക്കെ ഉത്കൃഷ്ടമായ ഉത്തമമായ പ്രതിഫലം അവിടെയാണ്. അത് മുൻനിർത്തി ആയിരിക്കണം ഈ ലോകത്ത് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആയത്ത് സമാപിക്കുന്നത് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നാണ്. മുഹ്സിനുകളെ, സുകൃതവാന്മാരെ അള്ളാഹു ഏറെ സ്നേഹിക്കുന്നു. ഇഹ്സാൻ എന്ന് പറയുമ്പോൾ പെർഫെക്ഷനാണ്. ഒരു കാര്യം ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാം. പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ആകെ അങ്ങ് ബേജാറായി പോകും, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും, ഏതാണ് ഫലിക്കാന്നറിയില്ല, ആകെപ്പാടെ അസ്വസ്ഥതയാണ്. അങ്ങനെയല്ല, വിശ്വാസി പ്രതിസന്ധിയിലും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള കരുത്ത് നേടേണ്ടതുണ്ട്. അതിൽ ഇഹ്സാൻ ഉണ്ടാവും, അല്ലാതെ ബേജാറായിട്ടല്ല. പഠിച്ചവൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ചെയ്യുന്നു എന്നതിനൊക്കെ അപ്പുറത്ത് സ്വയം ഉൾക്കൊണ്ട് ആത്മസംതൃപ്തി അനുഭവിച്ചുകൊണ്ടായിരിക്കണം കർമ്മം ചെയ്യുന്നത്. ഇവിടെ ഈ ആയത്തുകൾ അവസാനിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? 145 അവസാനിച്ചത് വസനജിസി ഷാക്കിരീൻ എന്നാണ്. ഷാക്കിറുകൾക്ക്, നന്ദി ബോധമുള്ളവർക്ക് നാം പ്രതിഫലം നൽകും. 146 വല്ലാഹു യുഹിബ്ബു സാബിരീനാണ്, സാബിറുകളെ അള്ളാഹു സ്നേഹിക്കുന്നു. 148 വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനുകളെ അള്ളാഹു ഏറെ സ്നേഹിക്കുന്നു. ഈ നന്മകൾ, ശുക്റും സബറും ഇഹ്സാനും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുകൂടി ഇവിടെ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി 149 ആയത്ത്, നേരത്തെ നാം മനസ്സിലാക്കിയ ഒരു വിഷയത്തിന്റെ തന്നെ വിശദീകരണമായിട്ട് കാണാം. നേരത്തെ 118 ആയത്തുകളില് വ്യത്യസ്ത ശൈലിയിൽ അള്ളാഹു തആല നൽകിയ ഒരു സുപ്രധാനമായ ഒരു താക്കീത് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ താക്കീത്? വിശ്വാസികൾ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളില് അവിശ്വാസികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കരുത്, അവര് പറയുന്നതനുസരിച്ച് തീരുമാനമെടുക്കരുത്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കരുത്. അവിശ്വാസി സത്യനിഷേധത്തിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. നിങ്ങൾ അവരെ അനുസരിച്ചാൽ സ്വാഭാവികമായും ക്രമേണ നിങ്ങളെ അവർ സത്യനിഷേധത്തിലേക്ക് കൊണ്ടുപോകും, നിങ്ങളുടെ ആദർശപരമായ കരുത്ത് ചോർന്നു പോകും. അതിനാൽ ജാഗ്രത ഉണ്ടാകണം എന്ന് അള്ളാഹു തആല 149 150 ആയത്തുകളിൽ ഉണർത്താൻ.
أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إن تطيعوا الذين كفروا يردوكم على أعقابكم فتنقلبوا خاسرين بل الله مولاكم وهو خير الناصرين
يا أيها الذين آمنوا വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടക്കം. ഇൻ തുതിഉ അത്താഅ അനുസരിച്ചു, യുത്തിയോ അനുസരിക്കുന്നു, തുത്തിയോ നീ, തുത്തിയോ നിങ്ങൾ അനുസരിക്കുന്നു. ഇൻ തുത്തിയോ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, അല്ലദീന കഫറു സത്യനിഷേധികളെ അനുസരിക്കുകയാണെങ്കിൽ, യറുദ്ദൂക്കും റദ്ദ യറുദ്ദു മടക്കി തിരിച്ചു കൊണ്ടുപോയി, യറുദ്ദു അവർ തിരിച്ചു കൊണ്ടുപോകും, കും നിങ്ങളെ, അല അഖാബിക്കും നേരത്തെ വന്നതാണ് അഖിബ്, അഖാബ് മടമ്പ് പിൻഭാഗം എന്നാണ് ഉദ്ദേശം, നിങ്ങളെ പിന്നിലേക്ക് തന്നെ കൊണ്ടുപോകും. ഫ അപ്പോൾ തങ്കലിബു ഇൻഖലബ മടങ്ങി, ഫ തങ്കലിബു അങ്ങനെ നിങ്ങൾ മടങ്ങും, ഖാസിരീൻ നഷ്ടകാരികളായിട്ട് നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. അള്ളാഹുവിന്റെ ശക്തമായൊരു താക്കീതാണിത്. അതിനാൽ നിങ്ങൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ, ഇൻ തുതിഉ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, അല്ലദീന കഫറു സത്യനിഷേധികളെ, യറുദ്ദൂക്കും അവർ നിങ്ങളെ മടക്കിക്കൊണ്ടുപോകും, അല അഖാബിക്കും നിങ്ങളുടെ പിന്നിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, അഥവാ നിങ്ങളുടെ പൂർവസ്ഥിതിയിലേക്ക്. നിങ്ങൾ ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നവരാണ്, നിങ്ങളെ വീണ്ടും ജാഹിലിയത്തിലേക്ക് കൊണ്ടുപോകും, കുഫറിലേക്കും ഷിർക്കിലേക്കും കൊണ്ടുപോകും. ഫതൻഖലിബു ഖാസിരീൻ അങ്ങനെ നിങ്ങൾ നഷ്ടകാരികളായിട്ട് മാറും. ഇവിടെ അല്ലദീന കഫറു എന്ന് പരാമർശിച്ചത് ആരെയായിരിക്കും? ഒന്ന്, ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ പൂർവവേദക്കാർ, അവരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ആ പൂർവവേദക്കാർ ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമിനെയും തള്ളിപ്പറഞ്ഞ വിഭാഗം എന്ന നിലയ്ക്ക് അവർ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി അതിനപ്പുറത്ത് അന്ത്യപ്രവാചകനെയും സത്യദീനെയും തള്ളി പറയുന്ന എല്ലാവരും, എല്ലാ കാലത്തും ഉണ്ടാകുന്ന സകല സത്യനിഷേധികളും ഇവിടെ ഉൾക്കൊള്ളുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഏതോ ഒരു പ്രത്യേക വിഭാഗത്തെ അനുസരിക്കരുത് എന്ന നിലക്കല്ല ഇവിടെ പറയുന്നത്. ഒരു വർഗീയമായ തലത്തിൽ അവരെ മാറ്റി നിർത്തണം എന്നല്ല, മറിച്ച് ആദർശപരമായ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആദർശം എന്താണ്, അവരുടെ നിലപാട് എന്താണ്, അത് അറിഞ്ഞുകൊണ്ടാണ് ആളുകളുമായി ഇടപഴകേണ്ടതും സഖ്യം ചേരേണ്ടതും അനുസരിക്കേണ്ടതും എന്നാണ് അള്ളാഹു തആല ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം സത്യവിശ്വാസിക്ക് അടിസ്ഥാനപരമായ ചില പ്രമാണങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണല്ലോ അത്. അത് മുൻനിർത്തിയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലപാടുകളും ഇടപാടുകളും സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ വഴിതെറ്റിപ്പോവും, ആരുടെയെങ്കിലും പിന്നാലെ നടന്നാൽ ആദർശ വിശുദ്ധി ചോർന്നു പോകും, അത് നമ്മെ കുഫറിലേക്ക് നയിക്കും എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. നേരത്തെ 100-ാമത്തെ ആയത്തിൽ എന്താ വന്നത്? ഇതേ ശൈലിയിലായിരുന്നു വാചകങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തുതിഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇൻ തുതിഉല്ലദീന കഫറു എന്നാണ് പറഞ്ഞത്. അവിടെ വേദക്കാരെ അനുസരിച്ചാൽ യറുദ്ദൂക്കും ബാദ ഈമാനിക്കും കാഫിരീൻ, നിങ്ങൾ വിശ്വാസം ഉൾക്കൊണ്ടതിന് ശേഷം നിങ്ങളെ അവര് കുഫറിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. അപ്പൊ അവരിലും കുഫർ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. 118-ൽ എന്താ വന്നത്? ലാ തത്തഖിദു ബിതാനതൻ മിൻ ദൂനികും, ആഭ്യന്തര രഹസ്യങ്ങൾ, ബിതാന ഉള്ളുകള്ളികൾ, അറിയുന്ന രൂപത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ ആത്മമിത്രങ്ങളാക്കരുത്. നേരത്തെ നമ്മൾ വിശദീകരിച്ച വിഷയമാണ് ഇത്. കേവലം ചില വ്യക്തികളോട് അടുക്കരുത് എന്ന നിലക്ക് പറയുന്നതല്ല, ചില സമുദായങ്ങളോട് അടുക്കരുത് എന്നുമല്ല, മറിച്ച് ഒരു നിലപാടാണ്. ആഭ്യന്തര രഹസ്യങ്ങൾ ചോർന്നു പോകുന്ന വിധത്തിൽ, നിങ്ങളുടെ ആദർശ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ അടിമപ്പെട്ടു പോകരുത്. ഇപ്പൊ ആളുകളൊക്കെ അടക്കം പറയുന്നുണ്ട് ഫലസ്തീൻ സംഭവം കത്തി നിൽക്കുമ്പോൾ. എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ പ്രതികരിക്കാത്തത് അല്ലെ? അവരുടെ നിസ്സംഗത നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടല്ലോ. ഇസ്രയേലിനും ഫലസ്തീനും ചുറ്റില് മുഴുവനും അറബ് രാജ്യങ്ങളാണ്. ധീരമായൊരു നിലപാട് സ്വീകരിക്കാൻ ആരും സന്നദ്ധമാകുന്നില്ല. അങ്ങ് തുർക്കിയിൽ നിന്ന് ഉർദുഗാൻ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അറബികൾ മിണ്ടുന്നില്ല. അറബ് രാജ്യങ്ങളൊക്കെ ഇങ്ങനെ പകച്ചു നിൽക്കാൻ എന്തായിരിക്കും കാരണം? എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അല്ലെ, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇസ്രയേലുമായിട്ടുള്ള അവരുടെ കരാറുകളും മറ്റും പരിധി വിട്ടുപോയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരുന്നു എന്നതാണ്. അവിടെയാണ് ഈ പരാമർശം വളരെ പ്രസക്തമാകുന്നത്. യറുദ്ദൂക്കും അല ആഖാബിക്കും ഫതൻഖലിബു ഹാസിരീൻ, നിങ്ങൾ പിറകോട്ട് പോകും, ഈമാനിൽ നിന്ന് പിറകോട്ട് പോകും, നിങ്ങൾക്ക് ആദർശപരമായി കരുത്തുണ്ടാവില്ല, ധീരമായിട്ട് ഇടപെടലുകൾ നടത്താൻ കഴിയില്ല, പ്രതികരണശേഷി നഷ്ടപ്പെടും, ഭീരുക്കളായിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ ഓച്ചാനിച്ച് പതിഞ്ഞു നിന്നു കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നാണ് അള്ളാഹു ഉണർത്തിയത്. അത് വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ്. ജീവിക്കുന്നെങ്കിൽ ആദർശ വിശുദ്ധിയോടെ ധീരരായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഇൻഷാ അള്ളാഹ് പടച്ചോന്റെ മാർഗത്തിൽ ഷഹാദത്ത് ഉയരിക്കുക എന്ന ഒരു നിലപാടോടെ മുന്നോട്ട് പോകാനാണ് ആദർശ സമൂഹത്തിന് കഴിയേണ്ടത്. ബലില്ലാഹു മൗലാക്കും വഹുവ ഖൈറുൻ നാസിരീൻ. എന്നിട്ട് അള്ളാഹു പറയാ ബൽ എന്നാൽ, അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ അടിയറവ് പറയേണ്ടവരൊന്നുമല്ല. അള്ളാഹു മൗലാക്കും, അള്ളാഹു ആണ് നിങ്ങളുടെ മൗല, നിങ്ങളുടെ രക്ഷകൻ അള്ളാഹു ആണ്. വഹുവ ഖൈറുൻ നാസിരീൻ, വഹുവ അവൻ തന്നെയാണ് ഖൈറുൻ നാസിരീൻ, സഹായികളിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹു തന്നെയാകുന്നു. അള്ളാഹു മൗലാക്കും, ഇവിടെ ആ ഉഹദ് സംഭവ പശ്ചാത്തലവുമായിട്ട് ഈ പ്രയോഗത്തിന് ബന്ധമുണ്ട്. ഉഹദിൽ വെച്ച് അവസാനം അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണത്? ലനൽ ഉസ്സ വലാ ഉസ്സാ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട് ഞങ്ങളെ കാക്കാൻ, ഞങ്ങളെ രക്ഷപ്പെടുത്താൻ, ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് ഉസ്സ ദൈവമുണ്ട്. വലാ ഉസ്സാ ലക്കും, നിങ്ങൾക്ക് ഉസ്സ ഇല്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയതെന്നാ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ശൈലിയിൽ തന്നെ അപ്പൊ തന്നെ മറുപടി പറയുന്നുണ്ട്, അല്ലാഹു മൗലാന വലാ മൗലാലക്കും, അല്ലാഹു മൗലാന, അല്ലാഹു ആണ് ഞങ്ങളുടെ രക്ഷകൻ, വലാ മൗലാലക്കും, നിങ്ങൾക്കൊരു രക്ഷകൻ ഇല്ലല്ലോ. ശരിയല്ലേ? ലാത്ത ഉസ്സ മനാത്ത എന്നൊക്കെ പറഞ്ഞാൽ കേവലം മനുഷ്യൻ തന്നെ രൂപപ്പെടുത്തിയ ചില വഴികെട്ട മാർഗങ്ങളാണ്, അതല്ലെങ്കിൽ സ്വന്തം കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ രൂപങ്ങളും, അതിൽ ദിവ്യത്വം കൽപ്പിച്ച് അവർ തന്നെ സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില സങ്കല്പങ്ങൾ മാത്രമാണത്. അവയ്ക്കൊന്നും ആരെയും രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് അവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. അതിനാൽ വലാ ഉസാലക്കും എന്ന് അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണമാണ്, അള്ളാഹു മൗലാന വലാ മൗലാലക്കും, അള്ളാഹു ആണ് ഞങ്ങളുടെ രക്ഷകൻ, നിങ്ങൾക്ക് ഒരു രക്ഷകൻ ഇല്ലല്ലോ. താൽക്കാലികമായി ഭൗതികമായിട്ട് നിങ്ങൾ വിജയം വരിച്ചിരിക്കാം എങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. തുടർന്ന് അള്ളാഹു തആല ഉണർത്തുന്ന സുപ്രധാനമായ ഒരു കാര്യം 151-ാമത്തെ ആയത്തില്, ഈ മുശ്രിക്കുകൾക്ക് അല്ലെങ്കിൽ ദൈവനിഷേധികളായ ആളുകൾക്ക് യഥാർത്ഥത്തിൽ കരുത്തുണ്ടോ? ഉഹദിൽ അവർ താൽക്കാലികമായിട്ട് ഒരു കരുത്ത് പ്രകടിപ്പിച്ചു. അള്ളാഹു അതിനെ വിലയിരുത്തുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് എന്നാണ്. എന്തുകൊണ്ട് ഉഹദിൽ അവർ ശക്തമായിട്ട് ആക്രമണം നടത്തി? അത് കണ്ട് വിശ്വാസികൾ പോലും പകച്ചുപോയി. പടച്ചതമ്പുരാൻ അതിനെ വിലയിരുത്തുന്നത് അത് താൽക്കാലികമായ ഒരു കരുത്ത് മാത്രമാണ്, ഒരു പ്രതിഭാസം മാത്രമാണ്. അത് ആദർശത്തിന്റെ പിൻബലത്തിലോ നീതിബോധത്തിന്റെ ധർമ്മത്തിന്റെ പിൻബലത്തിലോ ഒന്നുമുള്ള കരുത്തല്ല. വിശ്വാസികൾക്ക് സംഭവിച്ചു പോയ താൽക്കാലികമായ ഒരു അശ്രദ്ധയും ദൗർബല്യവും അവർ മുതലെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഉഹദിൽ മുശ്രിക്കുകൾ വിജയിച്ചല്ലോ, രണ്ടാം ഘട്ടത്തിലെ ആക്രമണത്തിൽ അവർ വിജയിച്ചു. പിന്നെ എന്താ സംഭവിച്ചത്? അവർ പെട്ടെന്ന് പിന്തിരിഞ്ഞോടുക ചെയ്തത്. പെട്ടെന്ന് അവർ പിന്തിരിഞ്ഞോടി, കാര്യമായിട്ട് യുദ്ധ മുതലുകൾ പോലും പെറുക്കിയെടുക്കാതെ. വേണമെങ്കിൽ അവർക്ക് മദീനയെ ആക്രമിക്കാമായിരുന്നു, വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അവർ പിന്തിരിഞ്ഞോടിയ ശ്രദ്ധിച്ചോ നിങ്ങൾ? അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് സനുൽഖി, നാം ഇട്ടുകൊടുക്കും, അൽഖ ഇട്ടുകൊടുത്തു, ഫീ ഖുലൂബില്ലദീന കഫറു, സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ, അർഉബ് ഭയം ഭീതി ആശങ്കകൾ ഇട്ടുകൊടുക്കും. എന്താ കാരണം? ബിമാ അഷ്റഖു ബില്ലാ, അവർ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നതിനാൽ, പങ്കു ചേർക്കുന്നതിനാൽ. മാ ലം യുനസിൽ ബിഹി സുൽത്താന, എന്തിനാ അവർ പങ്കു ചേർക്കുന്നത്? മാ ഒന്നിൽ ലം യുനസിൽ, അവൻ ഇറക്കിയിട്ടില്ല, അള്ളാഹു തആല അവതരിപ്പിച്ചിട്ടില്ല, ബിഹി അതിന്, ആ ശിർക്കിന് സുൽത്താനൻ ഒരു തെളിവും ഒരു ആധികാരികതയും അള്ളാഹു നൽകിയിട്ടില്ല. ആ നിലയ്ക്ക് അള്ളാഹുവിൽ പലതിനെയും പങ്കു ചേർത്തിട്ടുള്ളതിനാൽ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ദൗർബല്യവും ഭീരുത്വവും ഇട്ടുകൊടുക്കും എന്നാ പറഞ്ഞത്. ഉഹദിൽ നമുക്കത് ശരിക്കും കാണാൻ പറ്റും. അങ്ങനെ അവരവിടുന്ന് പെട്ടെന്ന് പിന്തിരിഞ്ഞു പോയി. എന്നിട്ട് അവരെന്താ ചെയ്തതെന്നറിയാം? റൗഹാ എന്ന പ്രദേശത്ത്, മദീനയുടെ പരിസര പ്രദേശത്ത് തമ്പടിച്ചു. എന്നിട്ട് അവര് ഉഹദ് യുദ്ധം അവലോകനം ചെയ്യാണ്. എന്താ സംഭവിച്ചത്? നമ്മൾ വിജയിച്ചിരിക്കുന്നു, ശരിയാണ്, പക്ഷെ നമ്മൾ വല്ലതും നേടിയോ? ഒന്നും നേടിയിട്ടില്ല. നമുക്ക് വിശ്വാസികളെ, ആ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാമായിരുന്നു, അത് നമുക്ക് കഴിഞ്ഞില്ല. മദീനയിലേക്ക് പോയിട്ട് മദീന കൊള്ളയടിക്കാമായിരുന്നു, അതും നമുക്ക് സാധിച്ചില്ല. അതിനാൽ നമുക്കൊന്നുകൂടി മദീനയിലേക്ക് തിരിച്ചു പോയാലോ എന്നവർ ആലോചിച്ചു. അതേസമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേപോലെ ആലോചിക്കുന്നുണ്ട്, അവർ തിരിച്ചു വന്നാലോ, അതുകൊണ്ട് നമുക്കവരെ തുരത്തണം പിന്നാലെ പോയിട്ട്. ഉഹദ് കഴിഞ്ഞ് പിറ്റേന്ന് കാലത്ത് തന്നെ പരിക്ക് പറ്റിയ, ക്ഷീണിച്ച അവശരായ അതേ സൈന്യവുമായിട്ട്, വിശ്വാസികളുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നുണ്ട്. അവർ പുറപ്പെട്ടു വരുന്നു എന്ന വിവരം അറിഞ്ഞ് അബൂ സുഫിയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. ഞങ്ങൾ വലിയൊരു സൈന്യമായിട്ട് മദീനയിലേക്ക് വീണ്ടും വരുന്നു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വകവെക്കാതെ മുന്നോട്ട് പോയി. അവരുടെ വരവ് കണ്ട് അബൂ സുഫിയാനും കൂട്ടരും പകച്ച് പിന്തിരിഞ്ഞു ഓടുന്നതാണ് കണ്ടത്. കിട്ടിയ വിജയവും നഷ്ടപ്പെട്ടു പോകും, അതിനാൽ എത്രയും വേഗം നമുക്ക് നാട് പിടിക്കാമെന്ന് പറഞ്ഞ് ഒരു മക്കയിലേക്ക് ഓടുകയാണ്. എന്തായിരുന്നു കാരണം? അവർ ഷിർക്കിന്റെ വക്താക്കളാണ്. ഷിർക്കിന്റെ ഒരു പ്രത്യേകത, ഏകാഗ്രതയോടുകൂടി ഒന്നിൽ തന്റെ ജീവിതത്തെ, വിശ്വാസത്തെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും കഴിയില്ലല്ലോ, മനസ്സാകെ ശിഥിലമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഭയാശങ്കകൾ ബാക്കിയുണ്ടാവും. ഷിർക്കിന്റെ പിന്നാലെ പോകുന്നവരുടെ അവസ്ഥ അതാണല്ലോ, എപ്പോഴും പ്രശ്നമാണ്. മുസ്ലിം സമുദായത്തിൽ തന്നെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അകപ്പെട്ടു പോകുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവർ നിരന്തരം ഓരോ ഇടങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും അവരുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. ഇതാണ് അവസ്ഥ. കാരണം മനസ്സ് ശിഥിലമാവുകയാണ്. തൗഹീദ് അങ്ങനെയല്ല. മനസ്സിനെ അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ നല്ല ആത്മധൈര്യവും കരുത്തും വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും. സനുൽഖി ഫീ ഖുലൂബില്ലദീന കഫറു, സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ നാം ഇട്ടുകൊടുക്കുന്നുണ്ട്, ആ റുഅബ് ഭയവും ഭീതിയും ആശങ്കയും. അള്ളാഹു പറയാം ബിമാ അശ്റഖു ബില്ലാ, കാരണം അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു എന്നതിനാൽ. എന്തിനെ? മാ ലം യുനസിൽ ബിഹി സുൽത്താന, ഒരു വിധത്തിലുള്ള തെളിവും ആധികാരികതയും ലഭിക്കാത്ത, അവതരിപ്പിച്ചിട്ടില്ലാത്ത ചില സംഗതികളെ, കെട്ടുകഥകളും ഇതിഹാസങ്ങളെയും കൊണ്ടാണ് അവര് ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വമഅവാഹുമുന്നാർ, വമഅവാഹും അവരുടെ സങ്കേതം അന്നാർ, നരകമത്രേ. വബിസ, എത്ര മോശം സങ്കേതമാണത്. മസുവല്ലാലിമീൻ, ആ അതിക്രമകാരികളുടെ സങ്കേതം എത്ര ദുഷിച്ചതാണ്, എത്ര മോശമാണ്. മഅവയും മസുവയും ഉപയോഗിച്ചിരിക്കുന്നു, രണ്ടും സങ്കേതങ്ങളാണ്, അഭയകേന്ദ്രങ്ങൾ എന്ന നിലക്കാണ് ഖുർആൻ ഈ രണ്ട് വാക്കും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതിനാൽ ശിർക്ക് ഒരിക്കലും ലോകത്ത് ശാശ്വതമായി വിജയം നേടുകയില്ല. ഈമാനാണ് വിജയം നേടുന്നത്, വിശ്വാസികളാണ് വിജയിക്കുന്നത്. പക്ഷേ ധീരമായ നിലപാടും നല്ല കരളുറപ്പും ആദർശ വീര്യവും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കില് ഏത് കാലഘട്ടത്തിലും ഈ സത്യം പുലരുക തന്നെ ചെയ്യും, വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഈ സൂക്തങ്ങൾ നമുക്ക് ആത്മധൈര്യം പകരുന്നുണ്ട്. ഈ സൂക്തങ്ങളൊക്കെയും ഉഹദ് യുദ്ധ പശ്ചാത്തലത്തിൽ, ഉഹദിന് ശേഷം അവതരിച്ച സൂക്തങ്ങളാണ് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. പടച്ച തമ്പുരാൻ, പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ ചുറ്റുപാടിൽ ഈ ആയത്തുകളിൽ നിന്ന് ആത്മവീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ ആദർശ വഴിയിൽ നിലയുറപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ ഈമാനികമായ കരുത്ത് നൽകണേ റബ്ബെ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണേ റബ്ബെ. അതിരുകവിയലുകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബെ. ഞങ്ങളുടെ പാദങ്ങളെ സത്യത്തിന്റെ വഴിയിൽ നീ ഉറപ്പിച്ചു നിർത്തിത്തരണമേ നാഥ. പടച്ചവനെ, പലരും പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ. ഈ വലിയ ഇൽമിന്റെ മജ്ലിസ്, 10,000-ത്തോളം സഹോദരങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹാ സംരംഭത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിന്റെ കലാമ് പഠിച്ചും അത് ഉൾക്കൊണ്ടും മുന്നോട്ട് പോകുന്ന ഞങ്ങൾ നിന്നിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുകയാണ് റബ്ബെ. ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള സഹോദരങ്ങൾ, പ്രയാസമനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകണേ നാഥ. ഗൾഫിലെ ജയിലിൽ അകപ്പെട്ടു പോയ ഒരു സഹോദരനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചു. ചെയ്യാത്ത തെറ്റിന്റെ പേരില്, എന്തൊക്കെയോ സംശയങ്ങളുടെ പേരിൽ അദ്ദേഹം ജയിലിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെയും മോചനം ലഭിച്ചിട്ടില്ല. പ്രയാസകരമായ സാഹചര്യത്തിലാണ് റബ്ബെ സാങ്കേതികമായ തടസ്സങ്ങൾ നീക്കി അദ്ദേഹത്തിന് മോചനം നൽകണേ നാഥ. അദ്ദേഹത്തിന്റെ കുടുംബം നാട്ടിൽ അങ്ങേയറ്റം പ്രയാസത്തിലാണ്. മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് റബ്ബെ. അദ്ദേഹത്തിന് മോചനം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ആ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണേ നാഥ. അതേപോലെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, മാനസികമായി അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അത്. ഈ ഘട്ടത്തില് ഇബ്രാഹിം അലിഹിസ്ലാമിന്റെയും ജക്കരിയ അലിഹിസ്ലാമിന്റെയും ഒക്കെ പ്രാർത്ഥന അത്തരം ദമ്പതികൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റബ്ബി ഹബ്ലി മിനസ്വാലിഹീൻ, പടച്ചോനെ സൽസന്താനങ്ങളിൽ നിന്ന് നീ എനിക്ക് നൽകണേ എന്ന് ഇബ്രാഹിം അലിഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ സക്കരിയ അലിഹിസ്സലാം, റബ്ബിലാ തദർനി ഫർദ വ അൻത ഖൈറുൽ വാരിസീൻ, റബ്ബി എന്റെ റബ്ബെ, ലാ തദർനി ഫർദ, എന്നെ നീ ഒറ്റയാനാക്കിയിട്ട് വിട്ടേക്കല്ല റബ്ബെ. വ അൻത ഖൈറുൽ വാരിസീൻ, അനന്തരാവകാശികൾ നീയല്ലോ ഉത്തമൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പടച്ചോനെ, അവർക്കൊക്കെ നീ സൽസന്താനങ്ങളെ നൽകിയല്ലോ നാഥ. ഈ ദമ്പതികൾക്കും അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ ഇണകൾക്കും മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. അവരനുഭവിക്കുന്ന ഈ പരീക്ഷണ ഘട്ടത്തെ സബ്ര കൊണ്ടും തവക്കുൽ കൊണ്ടും മറികടക്കാനുള്ള കരുത്ത് നൽകി അവരെ നീ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റബ്ബെ. മരണവാർത്തകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ പരിസരങ്ങളിലൊക്കെയും മരണങ്ങൾ സംഭവിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ വള്ളുരുത്തിയില് അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ പത്നി അള്ളാഹുവിലേക്ക് യാത്രയായി. അതേപോലെ തന്നെ കലൂർ ദഅ്‌വ സെന്റർ മാനേജർ സിറാജുദ്ദീൻ സാഹിബിന്റെ പിതാവ് അബ്ദുൽ കരീം സാഹിബ് കഴിഞ്ഞ ദിവസം അള്ളാഹുവിലേക്ക് യാത്രയായി. അതുപോലെ നമുക്കെല്ലാം പരിചയമുള്ള നമ്മുടെ എല്ലാം ബന്ധുമിത്രാദികളായ പലരും നാഥ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, അകാലത്തിലുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ റബ്ബെ. പടച്ചവനെ, മരണപ്പെട്ടു പോയ ആ സഹോദരങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് സബറും തവക്കുലും നൽകണേ റബ്ബെ. ഈ പരീക്ഷണത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകണേ നാഥ. കോവിഡ് മഹാമാരിയിൽ നിന്ന് ലോകത്തെ കാക്കണേ റബ്ബെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله